Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
രാജന്യ ബന്ധു എന്നോട് അഞ്ച് ചോദ്യം ചോദിച്ചു. ഇവിടെ അല്പം പറയാനുള്ളത്, പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം, പറയാതിരിക്കാൻ എനിക്കൊട്ടും പറ്റത്തുമില്ല. രാജന്യ ബന്ധവും ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്, രാജന്യൻ എന്ന് വെച്ചാൽ ക്ഷത്രിയൻ എന്നർത്ഥം. രാജന്യ ബന്ധവോ അസ്യ, ക്ഷത്രിയന്മാർ ബന്ധുവായിട്ടുള്ളവൻ, രാജന്യ ബന്ധു. അവന് വ്യാഖ്യാനിച്ചെന്താണ്? സ്വയം ദുർവൃത്ത, ഈ രാജാവ് ദുർവൃത്തനാണ്. ദുർവൃത്തൻ എന്ന് വെച്ചാൽ ദുരാചാരിയാണ്, ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. ഇത് ശരിയായ വ്യാഖ്യാനമല്ല. കാരണം ഇദ്ദേഹം ചോദിച്ചത് അഞ്ച് ചോദ്യങ്ങളാണ്, ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. അടുത്ത ഗോവർദ്ധൻ തന്നെ ഈ ചോദ്യത്തിന് മറുപടി അറിയാൻ വേണ്ടി പോകുന്നുണ്ട്, രാജാവ് ഉപദേശിക്കുന്നുണ്ട്. രാജാവ് ഉപാസകനാണ്, വിദ്വാനാണ്. അങ്ങനെയുള്ള രാജാവിനെ ദുർബുടത്തനെന്ന് വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ട്? രാജന്യ ശബ്ദം വന്നുണ്ട്, ക്ഷത്രിയ ശബ്ദം വന്നു. അപ്പൊ ക്ഷത്രിയനെന്ന് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഉടൻ നീചൻ, ദുർവൃത്തൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിൽ ഭാഷകാരന് ഉറക്കം വരത്തില്ല. അതിന് ഇവിടെയും പ്രയോഗിച്ചു ദുർവൃത്ത. ചെല്ലു ചോദിക്കും, അങ്ങനെയൊരു അർത്ഥം എന്തുകൊണ്ടായിക്കൂടാ ദുർവൃത്തൻ? അങ്ങനെ ഒരു അർത്ഥം ദുർവൃത്തനെന്ന് അർത്ഥമില്ല. കാരണം ഇത് സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ്. രാജന്യ ബന്ധു, ബ്രഹ്മബന്ധു, അടുത്തിനി വരും ബ്രഹ്മബന്ധു. അവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. ഇതേപോലെ തന്നെ അവിടെയും അർത്ഥം പറയാം. ക്ഷത്രിയൻ ബന്ധുക്കളായിട്ടുള്ളവൻ, ബ്രാഹ്മണൻ ബന്ധുക്കളായിട്ടുള്ളവൻ, ബ്രഹ്മബന്ധു. ബ്രഹ്മബന്ധു എന്ന് പറയുന്നത് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചവൻ ദുർവൃത്തനെന്ന് എഴുതിയില്ല. കാരണം എന്തുകൊണ്ടത് ബ്രാഹ്മണനാണ്. രാജന്യ ബന്ധു ക്ഷത്രിയ ശബ്ദം വന്നുകൊണ്ട് അവിടെ എന്തെഴുതി? ദുർവൃത്തനെന്ന് എഴുതി. ഇത് ബ്രാഹ്മണനായ ഗൗതമൻ പോയി ഉപദേശം സ്വീകരിക്കുന്ന ഒരു ക്ഷത്രിയനെ കുറിച്ചാണ്, ഗുരുവാണ് അദ്ദേഹത്തെ കുറിച്ചാണ് ദുർവൃത്തനം കഴിഞ്ഞത്. ആ വ്യാഖ്യാനം ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. രാജന്യബന്ധു എന്ന് എന്തിനു പറഞ്ഞു? സാധാരണ രാജന്യബന്ധു എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലല്ല സാധാരണ പറയുന്നു. ഒരു ക്ഷത്രിയനെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യത്തിൽ പറയുന്നതാണ്, ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോഴും പറയും നീ ഒരു ബ്രഹ്മബന്ധുവാകുക. എന്നുവെച്ചാൽ കേവലം നാമത്തിൽ മാത്രം ബ്രാഹ്മണനാകരുത് എന്ന് പറയും. അറിവുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം നീ ബ്രാഹ്മണനാകണം. അടുത്ത് പറയും നീ വെറും പേരിന് വെറും നാമധാരിയാകരുത്. അതുപോലെ ഇത് വെറും പേരിന് ക്ഷത്രിയനാണ് എന്നാണ്. പേരിന് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണോ, ഇയാൾ ജ്ഞാനിയാണോ? ശരിക്കും അയാൾ ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ക്ഷത്രിയനായി രാജാവായിരിക്കുന്നു, അയാൾ എന്നോട് അങ്ങനെ ചോദിച്ചു രാജന്യ ബന്ധു. അപ്പൊ പേരിന് മാത്രം ക്ഷത്രിയനായവനെ രാജന്യ ബന്ധു എന്ന് പറയും, പേരിന് മാത്രം ബ്രാഹ്മണനായവനെ ബ്രഹ്മബന്ധു എന്ന് പറയും. എന്തായാലും അതിന് ദുരാചാരി ദുർവൃത്തൻ എന്നൊരർത്ഥമില്ല. പക്ഷെ രണ്ടിടത്ത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ബ്രഹ്മബന്ധു എന്ന് പറയുന്നിടത്ത് ദുർവൃത്തനെന്ന് വ്യാഖ്യാനിച്ചില്ല, രാജന്യ ബന്ധു എന്ന് പറയുന്നിടത്ത് ദുർവൃത്തനെന്ന് വ്യാഖ്യാനിച്ചു. ഇനിയും വരുന്നുണ്ട് കേട്ടോടൻ, ഇവിടെ ഇത്ര ഇത്രയും നിർത്തുകയാണ്. അപ്രാക്ഷി പൃഷ്ടവാൻ തേഷാം പ്രശ്ന ഏകഞ്ചന ഏകമപി നാശകം ന ശക്തവാൻ അഹം വിവക്തം വിശേഷണാർത്ഥവതവും നിർണയതും പറയുന്നു. പയ്യൻ അച്ഛനോട് പറയണം, അതിൽ ഒരു ചോദ്യം പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എന്നല്ലേ ഉത്തരം. ഏകമപി നാശകം ന ശക്തമനഹം വിവിക്തം വിവക്തം വിശേഷം അർത്ഥതോ നിർണയം. ചോദ്യം തന്നെ എനിക്ക് പിടിയിട്ടില്ല, എന്തൊക്കെയായി ചോദിക്കുന്നു. സഹോവാച പിത യഥാ മാ മാം വത്സ ത്വം തഥാ ആഗതമാത്ര ഏവ ഏതാൻ പ്രശ്നാനവത ഉക്തവാനസി തേഷാം നേകഞ്ച നാശകം വിവക്തമിതി തഥാ മാം ജാനിഹി ത്വദീയ അജ്ഞാന നേന ലിംഗേന മമ തദ്വിഷയം അജ്ഞാനം ജാനിഹി. കാരണം നാട്ടുമ്പുറത്ത് പറയും, തടിയെവിടെ മോനെ, പറയും വരയെവിടെ അപ്പ, അല്ല വരയെവിടെ മോനെ, തടിയെവിടെ അപ്പ. മകന് വയസ്സായി, തടി പണി ചെയ്യുന്നവരാണ്, വരയിട്ട വര കാണാൻ വയ്യ. അതുകൊണ്ട് മോന്റെ അടുത്ത് ചോദിച്ചു, വരയെവിടെ മോനെ. കാരണം മോൻ അച്ഛൻ്റെ അടുത്ത് തടിയെവിടെ അപ്പ, അവൻ അത്രയും കാഴ്ചയില്ല, തടിയവന് കാണാൻ വയ്യ. അച്ഛന് വര മാത്രമേ കാണാൻ വയ്യാതെയുള്ളൂ, മോന് തടിയും കാണാൻ വയ്യ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് മത്സ, എനിക്കും ഈ വിവരങ്ങളൊന്നും അറിയത്തില്ല, അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു. തുതി അജ്ഞാനേന ലിംഗേന പറയുന്നു, എന്തായാലും നീ അജ്ഞനാണോ, ഇതാണ് അടയാളം. തദ്വിഷയം അജ്ഞാനം, ഞാനും അജ്ഞനാണെന്നുള്ളതിന് ഇത് ശിഷ്യൻ അജ്ഞനാണെങ്കിൽ മനസ്സിലായിക്കോളും ഗുരു അജ്ഞനാണ് എന്ന്. നീ അറിവില്ലാത്തവനാണ്, അതൊരു പൊതുവെ തത്വമായിട്ട് പറയുകയല്ല, ഇപ്പൊ തന്നെ സംബന്ധിച്ച് പറയുകയാണ്. ശിഷ്യന്മാരെല്ലാം ജ്ഞാനികളായിക്കൊള്ളണമെന്നൊന്നുമില്ല, എന്നാൽ ഇവിടെ പറയുകയാണ്, ഇപ്പൊ നിനക്ക് നിന്നെ ഞാനാ പഠിപ്പിച്ചത്, നിനക്ക് ഈ വിഷയത്തിൽ അറിവില്ല, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്താണ്. കാരണം നീ വത്സ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പുത്രനായ തന്നെ ഞാൻ അത് ഉപദേശിക്കാതിരിക്കുമോ. കഥം യഥ ഹമേഷാം പ്രശ്നാന ഏകഞ്ചനം ഏകമപി ന വേദന ജാനയിതി. ഇതിന് ഒരു ചോദ്യം പോലും ഉത്തരവും എനിക്കും അറിയത്തില്ല, അതുകൊണ്ടാണല്ലോ മനഃപൂർവ്വം തന്നെ പഠിപ്പിക്കാതിരുന്നതൊന്നുമല്ല. യഥാത്വം ഏവ അംഗ ഏതാൻ പ്രശ്നാൻ ന ജാനീഷേ തഥാഹമപ്പി ഏതെന്ന ജാനയിത്യർത്ഥ. ഇതിലൊരു ചോദ്യവും മറുപടിയും നിനക്കറിയത്തില്ലല്ലോ, അത് തന്നെ എന്റെ ഇത്തിരി എനിക്കും അറിയത്തില്ല. അതോ മയ്യപ്പി അന്നദാഭാവവും നകർത്തി, അതുകൊണ്ട് നീ എന്നെ കുറ്റം പറയുന്നു, അറിഞ്ഞു വെച്ചുകൊണ്ട് പഠിപ്പിച്ചില്ല. അങ്ങനെയുണ്ടല്ലോ ചില ആശ്രമന്മാർ, 18-ാമത്തെ അടവ് പഠിപ്പിക്കത്തില്ല, 17 അടവും പഠിപ്പിക്കും. അതുപോലെ നീ എന്നെ കുറിച്ച് ധരിക്കരുത്, എനിക്കറിയാവുന്നുള്ള എല്ലാം നിനക്ക് പറഞ്ഞു തന്നു എന്നാണ്. കുത ഏത് ദേവം യഥോ യദ്യഹം ഇമാൻ പ്രശ്നാൻ അവേദിഷ്യം വിരുദവാനസ്മി കഥം തേതുഭ്യം പ്രിയായ പുത്രായ സമാവർത്തന കാലേ പുരാ നാവക്ഷ്യം ന ഉക്തവാൻ അസ്മി ഗോതമു ഗോത്രതഃ രാജ്ഞോ ജൈബലേർ അർദ്ധം സ്ഥാനമേയായ ഗതവാൻ. അതുകൊണ്ട് നിന്നെ സമാവർത്തന കാലത്ത് ഞാൻ നിന്നോടെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്, ഇത് ഞാൻ നിന്നെ ഉപദേശിച്ചില്ല, കാരണം ഇതെനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്നെ അറിയാൻ ശേഷിക്കുന്നു. അതുകൊണ്ട് ഗൗതമൻ ഗോത്രത്തിൽ ഗൗതമനാണ്, ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞയാളാണ്. പക്ഷേ ഇങ്ങനെ കേട്ടു, തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞപ്പോ പിന്നീട് തിരിച്ചു പറഞ്ഞില്ല, ഓ ആ മണ്ടൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു, നീ അതൊന്ന് ശ്രദ്ധിക്കാൻ പോണ്ട, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതിനപ്പുറം ഇനിയൊന്നും നിനക്കറിയാനില്ല, അതൊക്കെ അസംബന്ധമാണ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഗൗതമല്ല ബ്രാഹ്മണത്വമുണ്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു നേരെ ഇനി അത് പഠിച്ചിട്ടുള്ള കാര്യം. ഇത്രയും കാലം ഗുരുവായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചു, പക്ഷെ ഒരു വിദ്യ അറിയില്ലെങ്കിൽ പഠിക്കുക, ഗുരുവായാലും പഠിക്കുന്നതിന് ദോഷമുണ്ട്. നേരെ പോയി ജൈബിനിയുടെ അടുത്ത് മകനെ വിളിച്ചുകൊണ്ട് പോയി, നമുക്ക് രണ്ടുപേർക്കും കൂടെ പഠിക്കാം. അത് ഗൗതമന്റെ മഹത്വം. അങ്ങനെ വരെ പുത്രനെ വിളിച്ചുകൊണ്ട് ജൈബലേരർത്ഥം സ്ഥാനമേയായ ഗതവാൻ, ഇത് പഠിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ ആചാര്യനായിരുന്നിട്ടും ഇത്രയും ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടും തനിക്കറിയാൻ വയ്യാത്ത കാര്യം മറ്റൊരാൾക്കറിയാമെങ്കിൽ അത് മനസ്സിലാക്കും, അതാണ് മഹത്വം. അതുകൊണ്ട് പുത്രനെ കൂട്ടി പഠിക്കാനായി പോയി, ഗുരുകുലത്തിലേക്ക് പോയി. ഇവിടെ ശ്രുതി ഇതിനൊന്നും യാതൊരു പക്ഷപാതിത്വവും കാണിക്കുന്നില്ല. ആ ക്ഷത്രിയനായ ആ രാജാവ് ഗുരുവാണ്, യോഗ്യനാണ്. ഗോതമന്റെ യോഗ്യതയും കാണിക്കും. ഗോതമൻ ബ്രാഹ്മണനാണ്, പക്ഷെ വിദ്യ പ്രാപിക്കുന്നതിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ ആ ക്ഷത്രിയന്റെ അടുത്ത് പോയി. ഇതാണ് നമ്മൾ ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭാഷയത്തിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടി വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ സഹിച്ചേ പറ്റൂ. തസ്മിഹ ഗോതമായ പ്രാപ്തായ അർഹാം അർഹനാം ചകാര കൃതവാൻ. ഗോതമൻ രാജസഭയിൽ ചെന്നു, പ്രഭാകൻ അറിയാൻ ഇദ്ദേഹം വലിയ ആചാര്യനാണ്, ഗുരുവാണ്. അദ്ദേഹത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. അർഹാം അർഹണാം ചകാര കൃതവാൻ. അപ്പൊ വിദ്വാൻമാരെ വിദ്വാൻമാർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് ചെയ്തു. സച്ച സഹ ഗൗതമോ രാജ്ഞോ അർഹം ഏയായ തസ്മൈഹ പ്രാപ്തായ അർഹാം ചകാര സഹ പ്രാതഃ സഭാഗ ഉദേയായ തം ഹോവാച മാനുഷ്യ ഭഗവൻ ഗൗതമ ഇത്തസ്യ വരം വൃണീതാ ഇതി സഹോവാച തവൈവ രാജൻ മനുഷ്യം മിത്തം യാമേവ കുമാരസ്യ അന്തേ വാചം അഭാഷത താമേവ മേ ബ്രൂഹീതി സഹ കൃത്രീ ബഭൂവ. ഇനിയാണ് ശരിയായുള്ള കളി വരുന്നത്. സച്ച ഗോതമഃ കൃതാദിത്യഃ ഉഷിത്വാ പരേ ദ്വിപ്രാതകാലേ സഭാഗേ സഭാംഗതേ രാജ്ഞി ഉദേയായ. അഗൗതമന് രാജാവ് ബ്രാഹ്മണനാണ്, വിദ്വാനാണ്, ഗുരുവാണ്. അദ്ദേഹത്തെ യോഗ്യമായ രീതിയിൽ തന്നെ രാജാവ് സ്വീകരിച്ചു. കൃതാതിഥ്യ അതിഥി മര്യാദയോടുകൂടി സ്വീകരിച്ചു. ഉഷിത്വ അവിടെ താമസിച്ചു. പരേദ്യു പ്രാതകാലേ പിറ്റേ ദിവസം രാവിലെ സഭാഗേ സഭാംഗതേ രാജ്ഞി ഉദേയായ. അങ്ങനെ ഒരു സമയമുണ്ട് രാവിലെ വിദ്വത് സഭ. ആ സഭയിൽ രാജാവ് വന്നിരിക്കും, വിദ്വാൻമാരെല്ലാം പല ഭാഗത്തുനിന്നും വരും, ചർച്ച നടക്കും. അങ്ങനെ രാജാവ് ആ സഭയിൽ വന്നു ചേർന്നു. ഇവിടെ എന്ത് ചെയ്തു? ഗോതമനോട് എത്തി. സഭാഗേ സഭാംഗതേ സഭാഗേ നാം സഭാഗേ സഭയിൽ എത്തിച്ചേർന്നപ്പോൾ നാം രാജ്ഞി സഭാഗേ നാം രാജാവ് ആ സഭയിൽ എത്തിച്ചേർന്നപ്പോൾ രാജ്ഞി സഭാഗേ ഭജനം ഭാഗ പൂജാ സേവാ സഹ ഭാഗേന വർത്തമാന വസഭാഗ പൂജ്യമാനോ അന്യേഹി സ്വയം ഗൗതമഹോദയായ രാജാനം ഉദ്ഗതവാൻ. ഭാഷകാരൻ വേറൊരർത്ഥം കൂടി പറയുന്നു. അവിടെ എല്ലാവരും കൂടി ചേർന്ന് പൂജിച്ചു. സഭാഗക്ക് ഭാഗ പൂജാ സേവ സഹഭാഗേന വർത്തമാനോ വാസഭാഗ പൂജ്യമാനോ അന്യേഹി സ്വയം ഗൗതം. അവിടെ വന്ന എല്ലാവരും ഗൗതമനെ പൂജിച്ചു. അങ്ങനെ പൂജിച്ചോ ഗൗതമൻ എന്ത് ചെയ്തു? ഉദയായ രാജാവിനോട് ഉദ്ഗതവാൻ പറഞ്ഞു. സംഭവവാച ഗൗതമ രാജ മാനുഷ്യ ഭഗവൻ ഗൗതമ മനുഷ്യ സംബന്ധിനോ വിത്തസ്യ ഗ്രാമീർവരം പ്രണീ കാമം പ്രണീത പ്രാർത്ഥിക. സാധാരണ രാജസദസ്സിൽ ബ്രാഹ്മണൻ ചെല്ലുന്ന അന്നത്തെ കാലത്ത് അവർക്ക് ദക്ഷിണ എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. രാജാക്കന്മാരാണ് ബ്രാഹ്മണരെ സംരക്ഷിച്ചിരുന്നത്. അവര് രാജാക്കന്മാരുടെ വൃത്തിക്കുകളാണ്, പുരോഹിതന്മാരാണ്. അവര് വരുമ്പോ അവരെ ബഹുമാനിക്കുക, അവർക്ക് ദക്ഷിണയും വസ്ത്രവും ഭക്ഷണയൊക്കെ കൊടുക്കുക എന്ന് രാജധർമ്മമാണ്. ആ മര്യാദ അനുസരിച്ച് രാജാവ് ബ്രാഹ്മണനായ ഗൗതമനോട് ചോദിച്ചു, അങ്ങക്ക് എന്ത് ധനമാണ് വേണ്ടത്? മനുഷ്യ സംബന്ധന വിത്തസി ഗ്രാമാദേഹ ഗ്രാമമോ പശുവോ ഹിരണ്യമോ എന്താണോ വേണ്ടത്? കാമം പ്രണീത പ്രാർത്ഥയത എന്ത് വേണോ ചോദിച്ചോളൂ. ബ്രാഹ്മണനാണ്, പുരോഹിതനാണ്, വിദ്വാനാണ്, തരാൻ തയ്യാറാണ്. സഹോവാചകൂതം അസ്തവൈവ കൃഷ്ണരാജൻ മാനുഷം വിത്തം പറയുന്നത് ശരി. മാനുഷവിത്തം ആണ് പശു ഹിരണ്യ ഗ്രാമങ്ങളെല്ലാം, അതെല്ലാം അങ്ങയുടെ കയ്യിലിരിക്കട്ടെ. ഞാനിപ്പോ അങ്ങനെ ഭിക്ഷാർത്ഥിയായിട്ട് വന്നവനല്ല, ധനത്തിന് വേണ്ടി വന്നവനല്ല, ധനകാമനായി വന്നവനല്ല. യാമേവ കുമാരസ്യ മമ പുത്രസ്യ അന്തേ സമീപേ വാചം പ്രശ്ന പഞ്ചപ്രശ്നക്ഷണം അഭാഷധ ഉക്തവാനസി താമേവ വാച മേ മഹിം ബ്രൂഹി കഥയാ. എന്റെ മകനോടങ്ങ് അഞ്ച് ചോദ്യം ചോദിച്ചു, അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ വിത്തത്തിന് വേണ്ടിയിട്ടല്ല വന്നത്, വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അതെനിക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഇത്യുക്തോഗോതമേന രാജാ അങ്ങനെ പറഞ്ഞു. സഹകൃത്രി ദുഃഖി ബഭുവ ഹിന്ദു ഇതമിതി. ഇവിടെയാണ് ചെറിയൊരു ഭാഷകാരൻ ചെറിയൊരു പണിയോട് പണിച്ചിട്ടുള്ളത്. മന്ത്രത്തിനെന്താണോ മേ ബ്രഹുവീതി സഹകൃത്രി ബഭുവ. ഇവിടെ ഗൗതമൻ, ബ്രാഹ്മണനായ ഗൗതമൻ വിദ്യയെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ചെന്ന്. രാജാവാണെങ്കിലോ വിദ്യാദാതാവായിട്ടിരിക്കും, വിദ്യ ഉപദേശിക്കുന്നവനായിരിക്കും. അപ്പൊ തന്റെ പുത്രനോട് ചോദ്യം ചോദിച്ചു, പുത്രൻ വന്ന് തന്നോട് പരിഭവം പറഞ്ഞു, തനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു വിദ്യ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാ ചെന്നത്. വിദ്യാവ്യസനിയായിട്ടാണ് ചെന്നത് ഗൗതമൻ. രാജാവ് ഉപദേശിക്കുന്ന ആളാണ്, അടുത്ത് ഉപദേശിക്കുന്നുണ്ട്. അപ്പോ മേ ബ്രൂഹീതി എന്നോട് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഇതി സഹകൃശ്രീ ബഭുവ സഹോ വാചാനെന്നും പറഞ്ഞ് സഹ ഇവിടെ താന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ മന്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന ഗൗതമനെ ശുഭാഷികാരനെ മാറ്റി രാജാവിനെ നാക്കി. ഇങ്ങനെ ചോദിച്ചിട്ട് രാജാവ് ദുഃഖിച്ചെന്ന് എഴുതി. രാജാവിന് ദുഃഖിക്കേണ്ട കാര്യമില്ല, ഗുരുവിനാണോ ദുഃഖം, ശിഷ്യനാണോ ദുഃഖം, സാമാന്യ ബുദ്ധിയുണ്ട് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ സഹകൃത്രി ബഭുവ എന്നുള്ളതിന് രാജാവ് ദുഃഖിച്ചു, അതായത് ഗുരു ദുഃഖിച്ചു. എന്തുകൊണ്ട്? ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട്. ബ്രാഹ്മണൻ ക്ഷത്രിയനായ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ, ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നല്ലോ എന്ന് കരുതി ഗുരു ദുഃഖിക്കണം എന്നാണ്. മറിച്ചവിടെ വ്യാഖ്യാനിച്ചു ബ്രൂഹീതി സഹകൃശ്രീ ബഭുവ. അത് മാത്രമല്ല, ജ്ഞാനശ്രുതി വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ജ്ഞാനശ്രുതി ദുഃഖത്തോടുകൂടി ചെന്ന് വിദ്യ സ്വീകരിക്കാൻ, ദുഃഖത്തോടുകൂടി ചെല്ലുന്നവൻ ശൂദ്രനാണെന്ന് പറഞ്ഞു. ഇവിടെ മറിച്ച് ബ്രാഹ്മണനെ ശൂദ്രനാക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനി പറയുന്ന ഭാഗങ്ങളെയൊന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ദുഃഖിക്കാൻ രാജാവിന് യാതൊരു സംഗതിയില്ല. രാജാവ് സന്തോഷത്തോടുകൂടി വിദ്യ ഉപദേശിക്കുന്നുണ്ട്. ദുഃഖിച്ചത് വിദ്യ ആഗ്രഹിച്ചവനെ ദുഃഖം വരും, വിദ്യയ്ക്കുള്ള വ്യസനവനാണ്. പക്ഷെ ബ്രാഹ്മണനായതുകൊണ്ട് ദുഃഖം പാടില്ല എന്ന് കരുതി. ഇവിടെ അതിന് തെളിവായി അടുത്തും പറയുന്നുണ്ട്, രാജാവിന് എന്തുകൊണ്ട് ദുഃഖമില്ല. വെറുതെ പറയുന്നതല്ല. സ്തംഭ ചിരം വസേത്യ ആജ്ഞാപയാം ചകാര സ്തംഭോ വാച യഥാമാത്വം ഗൗതമ അവതോ യഥേയം ന പ്രാക്തുക്തഃ പുരാവിദ്യ ബ്രാഹ്മണാൻ ഗച്ഛതി തസ്മാദോ സർവേഷു ലോകേഷു ക്ഷത്രസേവ പ്രശാസന അഭൂത് ഇതി തസ്മൈ ഹോവാച സഹകൃത്രീഭൂതോ. അവൻ ദുഃഖിയായി. ആര്? ഭക്ഷ്യകാലം വരുന്ന രാജാവ്. അപ്രത്യാഖ്യേയം ബ്രാഹ്മണം, ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല. മന്വാനോ, അതാണ് യുക്തി. ഗുരുവിനെന്തുകൊണ്ട് ദുഃഖം വന്നു? കാരണം ഇവിടെ ശിഷ്യനായി വന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല, അതുകൊണ്ട് ദുഃഖം വന്നു. ന്യായേന വിദ്യാ വക്തവ്യ, വിദ്യ ഉപദേശിക്കണം. ക്ഷത്രിയൻ ബ്രാഹ്മണന് ഉപദേശിച്ചേ പറ്റൂ. മത്വ തംഹ ഗൗതമം ചിരം ദീർഘകാലം വസ ഇത്യേവം ആജ്ഞാപയാം ചകാര ആജ്ഞത്തവ. ഇവിടെ ഗുരു എന്ത് ചെയ്തു? ക്ഷത്രിയനായ ഗുരു പ്രവാഹനൻ ദുഃഖിച്ചില്ല എന്നുള്ളതിന് തെളിവ് എന്താണ്? ഇവിടെ പറയുന്നു ആജ്ഞാപയാം ചകാര, ആജ്ഞാപിച്ചു എന്നാണ് ശിഷ്യനോട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ദുഃഖിച്ചത് ഗുരുവല്ല ശിഷ്യൻ തന്നെയാണ്. അങ്ങനെ ഒരു അപകർഷതാബോധമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയും ശിഷ്യനോട്? എന്താണ് ആജ്ഞാപിച്ചത്? ചിരം വസ, നീ ദീർഘകാലം ഇവിടെ താമസിക്കണം എന്നാ പറഞ്ഞു. എന്നിൽ നിന്ന് വിദ്യ സ്വീകരിക്കണമെങ്കിൽ ചിരം വസ, ദീർഘകാലം താമസിക്കണം. എന്റെ ഒരു ശിഷ്യനായി ഞാൻ ബ്രാഹ്മണനാണെന്നുള്ള അഭിമാനത്തോടുകൂടി ഇരുന്നൊന്ന് കാര്യമില്ല. വിദ്യ സ്വീകരിക്കണമെങ്കിൽ എന്റെ മര്യാദ അനുസരിച്ച് തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് അവിടെ ആ ഗുരുത്വത്തിന് ഒരു കുറവും വരാതെ തന്നെ പ്രവാഹനം ആജ്ഞാപിച്ചതെന്നാണ്. അങ്ങനെ ആജ്ഞാപിച്ച പ്രവാഹനെ കുറിച്ചാണ് പശുകാരൻ എഴുതിയത്. അയാൾ ദുഃഖിച്ചു, ദുഃഖിച്ച് എങ്ങനെ ആജ്ഞാപിക്കും? അതുമാത്രമല്ല, യത് പൂർവം പ്രത്യാഖ്യാതവാൻ രാജാ വിദ്യാം യസ്റ്റ പശ്ചാത്തിരം വസീത്യാജ്ഞപ്തവാൻ തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപയതി ഹേതുവചനോക്തിയ. അതുമാത്രമല്ല പറയുന്നത് പ്രവാഹണൻ ഗൗതമനോട് മാപ്പ് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട്? യത് പൂർവം പ്രത്യാഖ്യാതവാൻ, ആദ്യം വിദ്യയെ നിഷേധിച്ചു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇവിടെ വിദ്യയെ നിഷേധിച്ചിട്ടില്ല. നിനക്ക് എന്ത് വിത്തമാണ് വേണ്ടതെന്നേ ചോദിച്ചോളൂ, വിദ്യ തരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഭാഷകാരനോട് എഴുതിയിരിക്കുന്നു പൂർവം പ്രത്യാഖ്യാതവാൻ, ആദ്യം നിഷേധിച്ചു, പിന്നീട് ചിരം വസ ഇത്യാജ്ഞപ്തവാൻ രണ്ടാമത് ആജ്ഞാപിച്ചു, ഇനി ഇവിടെ ദീർഘകാലം താമസിക്കണമെന്ന് ആജ്ഞാപിച്ചു. ഇപ്പോ ക്ഷത്രിയൻ ബ്രാഹ്മണനോട് ആജ്ഞാപിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപയതി ഏതു വചനോക്തിയ. ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ ബ്രാഹ്മണനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഒരു ക്ഷമയും ചോദിക്കുന്നില്ല. ആജ്ഞാപിച്ചത് സത്യമാണ്, വിദ്യയെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ക്ഷത്രിയനേക്കാൾ മേളിലാണ് ബ്രാഹ്മണൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം ഇവിടെ കാണിച്ചിരുന്നത്. ഇതും അസംബന്ധമാണ്. ഇങ്ങനെയൊന്നുകൂടെ സംഭവിച്ചിട്ടില്ല. ആജ്ഞാപിച്ചത് നേരെ തന്നെയാ പറഞ്ഞത്. ആജ്ഞാപയാൻ ചകാര ശ്രുതി പറയുന്നു. എന്താ പറഞ്ഞു? ചിരം വസ, വളരെ കാലം താമസിക്കും. ശിഷ്യനായി താമസിച്ച് ഗുരു ശുശ്രൂഷയൊക്കെ ചെയ്ത് നീ നിനക്ക് അതിന്റെ പക്വത വരുമ്പോ ഞാൻ ഉപദേശിക്കാവുന്നേ പറഞ്ഞുള്ളൂ, വിദ്യയെ നിഷേധിച്ചു. പക്ഷെ ഇവിടെ എന്തു പറയുന്നു? ബ്രാഹ്മണനായ ഒരുവൻ വിദ്യ ചോദിച്ചു വന്നപ്പോ അവനെ നിഷേധിച്ചു, പിന്നെ അവനോട് ആജ്ഞാപിച്ചത് രണ്ടും ക്ഷത്രിയനായ ഗുരുവിന്റെ കുറ്റമാണ്. ഗുരു ശിഷ്യനോട് ആജ്ഞാപിക്കുന്ന കുറ്റമെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ക്ഷത്രിയനായതുകൊണ്ട് അത് കുറ്റമാണ്. ക്ഷമ ചോദിക്കുന്നു. ഇവിടെ എവിടെ ക്ഷമ ചോദിക്കുന്നു? ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. ഈ വിദ്യ സ്വീകരിക്കുന്നതിനുള്ള പക്വത വേണം. അത് സ്വാഭാവികമാണ്. ഗുരുവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഗുരു സാധന പറയും, കുറച്ചു കാലം ഇവിടെ താമസിക്കുക, സേവയൊക്കെ ചെയ്യുക, നിനക്കതിന്റെ യോഗ്യത വരുമ്പോൾ ഞാൻ വിദ്യ ഉപദേശിക്കുക. ഇങ്ങനെ പറയുന്നതിനെന്താ കാരണം? ഭക്ഷ്യകാരൻ തന്നെ പറയുന്നു, ഇനി അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കാൻ അവകാശമില്ല. വിദ്യ ഉപദേശിക്കാൻ ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ. പഠിക്കുന്നതിന് ക്ഷത്രിയനും അവകാശമുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ അവകാശമില്ല. ഗുരുവാകാൻ അവകാശമില്ല. ക്ഷത്രിയന് അതിനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ വൈശ്യൻ, ശൂദ്രൻ, സ്ത്രീ ഇവരുടെയൊക്കെ കാര്യം പറയാനുണ്ട്. അവരുടെ കാര്യം പറയാനേ ഉള്ളൂ. അന്ന് സമൂഹത്തിന് ഏറ്റവും മേൽത്തിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണൻ, അതിന് തൊട്ടുതാഴെ ക്ഷത്രിയൻ. ആ ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. പഠിക്കാൻ വേണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ ബ്രാഹ്മണൻ തന്നെ പഠിപ്പിക്കണം. ഇവിടെ ശ്രുതി എന്താ പറയുന്നത്? ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് ചെന്നു. രണ്ടു തരത്തിലും പറയും ശ്രുതി. പറയും ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്ന് വിദ്യ സ്വീകരിക്കുന്നു, ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് ചെന്ന് വിദ്യ സ്വീകരിക്കുന്നു. ഇതെല്ലാം ശ്രുതിയിലുണ്ട്. എല്ലാം ഇങ്ങനെ ഇരിക്കെ പറഞ്ഞിരിക്കണം എന്താണ്, ക്ഷത്രിയന് ഉപദേശിക്കാൻ സാധ്യമല്ല. സാധാരണ ഭാഷകാലം പറയുമ്പോൾ ചേർത്തവര് സ്ത്രീ ശൂദ്രന്മാർ, ശൂദ്രന്ന് മാത്രമല്ല സ്ത്രീ ശൂദ്രാണ് അവർ ഒരു ഗണത്തിലപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഇതിന് അവകാശമില്ല. ഇതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടോ? ഭാഷ്യത്തിലുണ്ട്. ഏത് ശങ്കരാചാര്യർ പറഞ്ഞെന്ന് എനിക്ക് പരിചയമില്ല. ഭാഷ്യത്തിൽ ഇതൊക്കെ ഉണ്ട്. ഇത് പലർക്കും മനഃപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിതൊക്കെ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും, കാരണം ശങ്കരാചാര്യരെ കുറിച്ച് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ശങ്കരാചാര്യർ എല്ലാവരുടെയും ഗുരുവാണ്. അങ്ങനെയുള്ള ഒരു ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനഃപ്രയാസമില്ല. പക്ഷെ ശങ്കരാചാര്യരോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറയുന്നതിൽ എനിക്കൊട്ടും മനഃപ്രയാസമില്ല. കാരണം ഇത് ഭാഷ്യകാരൻ എഴുതിയിരിക്കുന്നു, ഞാൻ വായിക്കുന്നു, വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. വിശദീകരിക്കുക മാത്രമല്ല ഇത് അസംബന്ധമാണെന്നും പറയുന്നുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല. ഇവിടെ ബ്രാഹ്മണൻ ശിഷ്യനാണോ, അതുകൊണ്ട് അയാളെ ആജ്ഞാപിച്ചു, അതിന് പിന്നെ മാപ്പ് ചോദിക്കുന്നു, അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യം എഴുതി വെച്ചിരിക്കുന്നു. എന്തിനാണ് ക്ഷത്രിയനേക്കാൾ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ?